السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمنيرايا سهودرن علي الله سبحانه وتعالى അവൻ്റെ വിശുദ്ധ നാമങ്ങളായി വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും അനേകം നാമങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ലതായ, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണുള്ളത്. ഫദ്ഊഹു ബിഹാ, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന അസ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. മിആഹ് ഇല്ലാ വാഹിദ, ഒന്ന് കുറച്ചാൽ, 100-ൽ നിന്ന് ഒന്ന് കുറച്ചാൽ 99 അത്രയും നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ആ നാമങ്ങൾ എന്താണ് അവയുടെ പ്രത്യേകത? മൻ അഹ്സാഹ ദഖല അൽ ജന്ന, ആരെങ്കിലും അത് ഗ്രഹിച്ചാൽ, അത് മനഃപ്പാഠമാക്കിയാൽ, അതിന്റെ ആശയം അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എണ്ണമില്ലാത്ത നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത 99 നാമങ്ങൾ അവ പഠിക്കുകയും അവ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ അല്ലാഹുവിന്റെ ആ നാമങ്ങൾ പഠിച്ച് അതിന്റെ ആശയം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അവന്റെ ഉത്കൃഷ്ടമായ പേരുകൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ഒരുമിച്ചു കൂടുന്നത്. വലിയ ഇബാദത്തുകളിൽ അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്ന മഹത്തരമായ കർമ്മങ്ങളിലാണ് ഈ പ്രവർത്തനം ഉൾപ്പെടുക എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ആ ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ മസ്ജിദിൽ കൂടിയിരിക്കേണ്ടത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നിയ്യത്ത് അത് നല്ലതാണ് എങ്കിൽ നമ്മൾ ഈ ഒരുമിച്ചു കൂടിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയുമാണ് എങ്കിൽ സഹോദരങ്ങളെ, അതിന് വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ മഹത്തരമായ നന്മയായി രേഖപ്പെടുത്തപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും ചെയ്യുക എന്ന കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചില നാമങ്ങൾ നമ്മൾ മുൻപ് ഈ വിഷയത്തിൽ എടുത്ത ദർസുകളിൽ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തരമായ മൂന്ന് നാമങ്ങളാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ രാജാതിരാജനാണ്, സർവരുടെയും രാജാവാണ് എന്ന് അറിയിക്കുന്ന, അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ മഹത്തരമായ വിശാലമായ അവന്റെ നിയന്ത്രണത്തെ കുറിച്ച് അറിയിക്കുന്ന അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ നാമങ്ങളിൽ രണ്ട് നാമങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ വന്ന പേരുകളാണ്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മലിക് എന്ന നാമം അള്ളാഹുവിനുണ്ട് എന്നതാണ്. രണ്ടാമത്തേത് അൽ മാലിക് എന്ന നാമമാണ്. മൂന്നാമത്തേത് അൽ മലീക് എന്ന നാമമാണ്. ഈ മൂന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകളായി വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്ന പേരുകളാണ്. ഒന്നാമത്തേത് അൽ മലിക്, രണ്ടാമത്തേത് അൽ മാലിക്കു, മൂന്നാമത്തേത് അൽ മലീക് എന്നീ മൂന്ന് നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തെ കുറിച്ച് അറിയിക്കുന്ന മൂന്ന് നാമങ്ങളാണ്. അൽ മലിക് എന്ന നാമം സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അഞ്ച് സ്ഥലങ്ങളിൽ മലിക് എന്ന നാമം വന്നിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയിലാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായത്തിൽ മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഈ ആയത്ത്, അതിന്റെ മറ്റൊരു ഖിറാഅത്ത്, അതിന്റെ മറ്റൊരു പാരായണത്തിന്റെ രൂപം മലിക് യൗമിദ്ദീൻ എന്നതാണ്. മാലിക് എന്ന് പാരായണം ചെയ്യാതെ മലിക് യൗമിദ്ദീൻ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് ചിലർ പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽ ഒന്നാണ് അൽ മലിക്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉന്നതനായിരിക്കുന്നു. ആരാണവൻ? അൽ മലിക്, സർവരുടെയും രാജാവാണവൻ. യഥാർത്ഥ രാജാതിരാജനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള ശരിയായ സർവാധിപത്യങ്ങളുമുള്ള സർവരാജാധികാരവുമുള്ള അൽ മലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് സൂറത്തു ത്വഹായിലെ 114-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതായിരിക്കണം. മറ്റൊരായത്തിൽ അള്ളാഹു സൂറത്തുൽ ഹഷറിൽ അള്ളാഹുവിന്റെ ധാരാളക്കണക്കിന് നാമങ്ങൾ പറഞ്ഞ ആയത്തുകളിൽ ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മാലികുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസ് അൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങൾ ഒരൊറ്റ ആയത്തിൽ തന്നെ എടുത്തു പറഞ്ഞ ആയത്താണ് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആയത്തിന് തൊട്ടു മുൻപുള്ള ആയത്ത്. ആ ആയത്തിൽ അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങൾ അവൻ പറഞ്ഞു തുടങ്ങുന്നത് അതിന്റെ ആരംഭത്തിൽ നൽകിയ നാമങ്ങളിലൊന്ന് അൽ മലിക് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്, അവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അവന് പുറമെ ഇബാദത്തിന് അർഹനായ, ആരാധിക്കപ്പെടാൻ അർഹനായ മറ്റൊരാളുമില്ല. ഒന്നാമത്തെ അവന്റെ നാമം അള്ളാഹു പിന്നീട് പറയുകയാണ് അൽ മലിക്, അള്ളാഹു സർവാധിരാജനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാമം മറ്റു പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആദ്യത്തെ സൂറത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ അവസാനത്തെ സൂറത്തിലും ഇതുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ്. പറയുക, അല്ലാഹുവിന്റെ റസൂലെ, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു. രണ്ടാമത് അല്ലാഹു തആല പറയുകയാണ് മലികിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജനങ്ങളുടെ രാജാവാണ്. ഈ ആയത്തുകളിലൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലിക് എന്ന നാമം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. മാലിക് എന്ന രണ്ടാമത്തെ നാമം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. നമ്മൾ പാരായണം ചെയ്യാറുള്ളത് പൊതുവെ മാലിക് യൗമിദ്ദീൻ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് രണ്ടാമതൊരു ഖിറാഅത്തുണ്ട്, മലിക് യൗമിദ്ദീൻ എന്നതാണ്. നമ്മൾ പൊതുവെ പാരായണം ചെയ്യാറുള്ളത് മാലിക് യൗമിദ്ദീൻ എന്നതാണ്. ഈ രണ്ട് ഖിറാഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ രണ്ടാമത്തെ ഈ അർത്ഥം അറിയിക്കുന്ന, അവന്റെ അധികാരത്തെ കുറിച്ച് അറിയിക്കുന്ന രണ്ടാമത്തെ നാമം അൽ മാലിക് എന്ന നാമമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആലു ഇമ്രാനിൽ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, പറയുക അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലികൽ മുൽക്ക്, സർവ രാജാധിപത്യത്തിന്റെയും സർവ അധികാരത്തിന്റെയും ഉടമസ്ഥനായവനെ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, തുഅതിൽ മുൽക്ക മൻ തശ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുകയാണ് അധികാരത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു ആണ്. അവനാണ് അത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നത്, അവനാണ് അത് ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് എടുത്തു കളയുന്നത്. വതുഇസ്സു മൻ തശ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവേ നീ ഇതാ പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹുവേ നീ അപമാനിതരാക്കുന്നു. ബിയദികൽ ഖൈർ, അല്ലാഹുവേ നിന്റെ കയ്യിലാണ് സർവ നന്മയുമുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവേ നീ എല്ലാത്തിലും കഴിവുള്ളവനാണ്. ഈ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് എന്ന അവന്റെ നാമം രണ്ടാമത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ രണ്ട് നാമങ്ങളായി. മൂന്നാമത്തെ നാമം അൽ മലീഖ് എന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്തു മാത്രമാണ് അൽ മലീഖ് എന്ന നാമം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിൽ അത് വേറെ വന്നിട്ടുണ്ട്, എന്നാൽ ഖുർആനിൽ ഒരിടത്തു മാത്രമാണ്. സൂറത്തു അൽ ഖമറിൽ അതിന്റെ അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വ നഹർ, മുത്തഖീങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ അവർ സ്വർഗ പൂന്തോപ്പുകളിലാണ്, അവർ അരുവികളിലാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലാണ്. ഫീ മഖഅദി സിദ്ഖിൻ, സത്യസന്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനിഞ്ഞരുളിയ ഉൽകൃഷ്ടമായ ഒരു ഇരിപ്പിടത്തിലാണ് അവർ ഇരിക്കുക. ഇൻദ മലീഖിൻ മുക്തദിർ, ഇൻദ മലീഖ്, മലീഖായ അല്ലാഹുവിന്റെ അരികിൽ, സർവ്വതിനെയും ഉടമപ്പെടുത്തിയവനായ സർവരാജാധിപത്യവുമുള്ളവനായ രാജാക്കന്മാരുടെ രാജാവായ സർവ്വതിനെയും ഉടമപ്പെടുത്തിയവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ. സഹോദരങ്ങളെ, അൽ മലിക് എന്നതിന്റെ അർത്ഥം സർവരാജാധിപത്യവുമുള്ളവൻ എന്നാണ്. യഥാർത്ഥ രാജാവ്, സർവ്വതിന്റെയും ആധിപത്യം ഉടമപ്പെടുത്തിയവൻ. രണ്ടാമത്തെ പദം അൽ മാലിക് എന്നതാണ്, അതിന്റെ അർത്ഥം സർവ്വതും ഉടമപ്പെടുത്തിയവൻ എന്നാണ്. മൂന്നാമത്തേത് അൽ മലീഖ് എന്നതാണ്. മുൻപ് നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു, അൽ മലീഖ് എന്ന രൂപത്തിൽ നാമങ്ങൾ വന്നാൽ അത് അങ്ങേയറ്റം എന്നറിയിക്കുന്നതാണ്. സമീഅ്നന, കേൾക്കുന്നവൻ, സമീഅ്നന, എല്ലാം കേൾക്കുന്നവൻ, ബാസിർ, കാണുന്നവൻ, ബസീർ, എല്ലാം കാണുന്നവൻ, ആലിം, അറിവുള്ളവൻ, അലീം, എല്ലാം അറിയുന്നവൻ. അപ്പോൾ അൽ മലീഖ് എന്ന് പറഞ്ഞാൽ സർവ ആധിപത്യവുമുള്ളവൻ, പരിപൂർണമായ ആധിപത്യം ഉടമപ്പെടുത്തിയവൻ എന്നാണ് അൽ മലീഖ് എന്നതിന്റെ അർത്ഥം. ഇതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ നാമങ്ങൾ, അവയുടെ ഒരു ചുരുക്ക അർത്ഥമായി, ഒരു പദാർത്ഥമായി നമുക്ക് പറയാനുള്ളത്. അൽ ഇമാം നാസർ അസ്സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ നാമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽമാലിക്കു അൽമലിക് അല്ലദീ ലഹുൽ മുൽക്. മാലിക് മലിക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വ ആധിപത്യവുമുള്ളവൻ എന്നാൽ. ഫഹുവൽ മൗസൂഫു ബിസിഫത്തിൽ മിൽക്കി, സർവ ഉടമസ്ഥാവകാശവും അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്നാണ് ഈ നാമം അറിയിക്കുന്നത്. വഹിയ സിഫാത്തുൽ അദമ വൽ കിബ്രിയാഇ വൽ ഖഹരി വ തദ്ബീർ. അള്ളാഹുവിന്റെ ഈ നാമം അവന്റെ പല വിശേഷണങ്ങൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു രാജാവാണ്, അവനാണ് സർവ്വതിനെയും ഉടമപ്പെടുത്തിയത് എന്ന് ആ നാമങ്ങൾ കേൾക്കുമ്പോൾ പല അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അദ്ദേഹം പറയാൻ അതിലൊന്ന് സിഫാത്തുൽ അദമ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മഹത്വമുള്ളവനാണ്. സഹോദരങ്ങളെ, ഒന്നാലോചിച്ചു നോക്കുക, നമുക്കിടയിലേക്ക് ഈ നാട്ടിലെ ഭരണാധികാരി കയറി വരികയാണെന്ന് വിചാരിക്കുക, ഈ മണ്ഡലത്തിലെ അധികാരിയായ ഒരാൾ കയറി വരികയാണ് എന്ന് വിചാരിക്കുക, എന്താണ് അയാൾക്ക് ആ അധികാരം കൊണ്ട് നമ്മൾ മനസ്സിൽ കാണാറുള്ള മഹത്വം? അയാൾ ഈ നാട്ടിൽ ഈ ജില്ലയുടെ അധികാരിയാണ് എങ്കിലോ, ഈ സംസ്ഥാനത്തിന്റെ അധികാരിയാണ് എങ്കിലോ, ഈ രാജ്യത്തിന്റെ അധികാരിയാണ് എങ്കിലോ, വലിയ അതിർവരമ്പുകളുള്ള വലിയ വലിയ രാജ്യങ്ങളുടെ അധികാരിയാണ് എങ്കിലോ, എന്തായിരിക്കും അയാൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന മഹത്വം എന്തായിരിക്കും, അയാൾക്ക് ലഭിക്കുന്ന ആദരവ് എന്തായിരിക്കും? അല്ലാഹു മലിക്കാൻ, അവൻ മാലിക്കാൻ, സർവ്വതിന്റെയും ഉടമസ്ഥനാൻ, സർവ്വരാജാക്കന്മാരുടെയും അധികാരിയാൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനാൻ, അവയെ സൃഷ്ടിച്ചവനാൻ. അവന്റെ മഹത്തരമായ പ്രതാപം അതിനെക്കുറിച്ച് ഈ നാമം അറിയിക്കുന്നുണ്ട്. അല്ലാഹു മലിക്കാൻ എന്ന് കേൾക്കുമ്പോൾ റബ്ബിന്റെ മഹത്തരമായ അവസാനമില്ലാത്ത അറ്റമില്ലാത്ത ആദരവ്, അവനുള്ള ഗാംഭീര്യം, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൽ നമ്മുടെ സുദുക്ക്, ഈ പറഞ്ഞതിലുള്ള നമ്മുടെ യക്കീൻ എത്രമാത്രമാണോ അത്രമാത്രം അള്ളാഹുവിനുള്ള നമ്മുടെ ആദരവ് വർദ്ധിക്കും. നമ്മൾ ദുനിയാവിലുള്ള മലീഖുകൾ, രാജാക്കന്മാർ, ദുനിയാവിലുള്ള അധികാരികൾ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറാറുള്ളത്, എങ്ങനെയാണ് അവരോട് നമ്മൾ സംസാരിക്കാറുള്ളത്, എങ്ങനെയാണ് അവരുടെ മുന്നിൽ നമ്മൾ നിൽക്കാറുള്ളത്, എങ്ങനെയാണ് അവർ വീട്ടിൽ വന്നാൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്? ചെറിയ ഭൂമി കഷ്ണങ്ങൾ മാത്രമാണ് അവന്റെ അധീനത്തിലുള്ളത്. ഒരു വലിയ സമ്പന്നനായ ഒരാൾ, ധാരാളം സമ്പത്ത് ഉടമപ്പെടുത്തിയിട്ടുള്ള ഒരാൾ, അയാൾ കയറി വരുമ്പോൾ ആളുകൾ നൽകുന്ന ആദരവ് എന്താണ്? ജനങ്ങൾ അയാൾക്ക് കൽപ്പിക്കുന്ന ബഹുമാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സർവ്വതിന്റെയും ഉടമസ്ഥനാണ്. അതുകൊണ്ട് അല്ലാഹു രാജാവാണ് എന്ന ഈ നാമം അവനോടുള്ള ആദരവ് ഹൃദയത്തിൽ നൽകുന്ന നാമമാണ്. നമ്മളത് ചിന്തിക്കണം, നമ്മളത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു മലിക്കാൻ, സർവ്വതിന്റെയും രാജാവാണ്, അവനേക്കാൾ വലിയ രാജാവില്ല, അവനേക്കാൾ വലിയ ഉടമസ്ഥനില്ല, അവനേക്കാൾ വിശാലമായ ആധിപത്യമില്ല, ആധിപത്യമുള്ളവനില്ല. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശേഷണങ്ങളിൽ ഈ രണ്ട് നാമങ്ങൾ അറിയിക്കുന്ന മറ്റൊരു വിശേഷണം അൽ ഖഹർ എന്നതാണ്. അല്ലാഹു എല്ലാത്തിനെയും വിജയിച്ചടക്കിയവനാണ്, സർവരും അവന്റെ മുൻപിൽ അടിമകൾ മാത്രമാണ്, അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടവർ മാത്രമാണ്, എല്ലാവരുടെയും മൂർദാവുകൾ, എല്ലാവരുടെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതാണ് അല്ലാഹു മലിക്കാണ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം. ഇതൊക്കെ ഈ നാമം നൽകുന്ന ഉദ്ദേശങ്ങളിൽ പെട്ടതാണ്. കേവലം അതിന്റെ പദാർത്ഥം ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇപ്പറഞ്ഞ അർത്ഥങ്ങൾ നമ്മൾ ആലോചിക്കില്ല. സഹോദര, അല്ലാഹു മലിക്കാണ് എന്ന് പറഞ്ഞാൽ, മാലിക്കാണ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥങ്ങളിലൊന്ന്, അവന്റെ കീഴിലല്ലാതെ ഒരു ചെറിയ അണുമണിത്തൂക്കം വലുപ്പമുള്ള വസ്തു പോലുമില്ല, ഒരു ഉറുമ്പ് പോലും അല്ലാഹുവിന്റെ അധീനത്തിലല്ലാതെ ചലിക്കുന്നില്ല. വമാ തസ്ഖുതു മിൻ വറഖതിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും അതിന്റെ വൃക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല, അല്ലാഹു അറിയാതെ. അങ്ങനെ സർവ്വതിനെയും ഉടമപ്പെടുത്തിയവനാണ് അവൻ. ഒന്നാലോചിച്ച് നോക്ക്, ഒരു പോലീസായ ഒരാൾ, ഒരു അധികാരിയായ ഒരു മനുഷ്യൻ, എന്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാൾ, ആളുകൾ എങ്ങനെയാണ് അത്തരക്കാരെ ബഹുമാനിക്കാറുള്ളത്? അവരുടെ അധീന പരിധിക്കുള്ളിൽ കയറി ചെന്നാൽ എന്തായിരിക്കും അവന്റെ ശ്രദ്ധ? ഒരു നാട്, ആ നാട് അവിടെ പട്ടാളത്തിന്റെ ഭരണമുണ്ട് എന്ന് വിചാരിക്കുക, ആ നാട്ടിന്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം പട്ടാളക്കാരുണ്ട് എന്ന് വിചാരിക്കുക, അവരുടെ നോട്ടത്തിന് കീഴിലൂടെ മാത്രമേ ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കും മനുഷ്യൻ അവിടെ കൂടെ നടന്നു പോവുക? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ സർവ്വതിനെയും വിജയിച്ചടക്കിയിരിക്കുന്നു. അവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം ഉള്ളത്, അവന്റെ മേൽനോട്ടത്തിലാണ് എല്ലാം നടക്കുന്നത്. അവനറിയാതെ ഒരു ഇല പോലും താഴെ വീഴുന്നില്ല. അവൻ മലിക്കാണ്, രാജാവാണ്, ഉടമസ്ഥനാണ്. ഇൻഷാല്ലാ ഈ അർത്ഥം വിശദീകരിക്കുമ്പോൾ, ഈ രണ്ട് നാമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുമ്പോൾ കൂടുതൽ നമുക്കത് മനസ്സിലാവും. الشيخ ناصر السعدي اديهم برنو الذي له التصرف المطلق في الخلق والامر والجزاء അവന്റെ കയ്യിലാണ് സർവ്വദിന്റെയും കടിഞ്ഞാണുള്ളത്. അവനാണ് സർവ്വദിനെയും നിയന്ത്രിക്കുന്നത്. എല്ലാത്തിനെയും പടച്ചവൻ അവനാണ്. ഒന്നും അവൻ ഉണ്ടാക്കാത്തതായില്ല, കഴിഞ്ഞോ ഇല്ല. രണ്ട്, അവനാണ് സർവ്വ കൽപ്പനകളും പുറപ്പെടുവിപ്പിക്കുന്നവൻ. അവന്റെ കൽപ്പന, അവന്റെ തീരുമാനം, അതിന് എതിരെ നിൽക്കാൻ, അതിന് എതിരെ സംസാരിക്കാൻ, അതിനെതിരെ ഒരു വിരലനക്കാൻ ആകാശഭൂമികൾക്കിടയിൽ ഒരാളും തന്നെയില്ല. അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരും അതിനെതിരെ നിന്നാലും അവർക്കൊന്നും സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ നാമത്തിൽ ഒരു മുഅ്മിൻ യഥാരൂപത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും അവന്റെ മനസ്സിലെ സമാധാനം? ആരെല്ലാം അധികാര കസേരകൾ പിടിച്ചെടുത്താലും, ആരെല്ലാം അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ വാരിയെടുത്താലും, മാലിക്കും മലിക്കുമായ റബ്ബിന്റെ ഉടമസ്ഥൻ, റബ്ബിന്റെ കീഴിലാണ് ഞാനുള്ളത്, സർവരുമുള്ളത് എന്ന് അറിയുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിലെ സമാധാനം എത്രയിരിക്കും? എന്തെല്ലാം പ്രശ്നങ്ങൾ അവന്റെ മുന്നിലേക്ക് അലതല്ലി വന്നാലും അവൻ പേടിക്കൂല, അവൻ പതറില്ല. മാലിക്കായ മലിക്കായ റബ്ബിന്റെ കീഴിലാണ് അവനുള്ളത്. അവനറിയാം സർവരെയും നിയന്ത്രിക്കുന്ന റബ്ബ് അവനാണ്. അവനാണ് അധികാരം നൽകുന്നത്, അവനാണ് അധികാരം എടുത്തു കളയുന്നത്. അള്ളാഹുവിന്റെ കയ്യിലാണ് അതുള്ളത്. ഈ പറഞ്ഞ അർത്ഥങ്ങൾ അവൻ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. വൽ അംറി വൽ ജജാ, കഴിയുന്നില്ല, അവനാണ് പ്രതിഫലം ഉടമപ്പെടുത്തുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നരകത്തിൽ ശിക്ഷിക്കുന്നു അവന്റെ നീതി കാരണത്താൽ. എത്രയോ പേർ അവർക്ക് പുറത്തു കൊടുക്കുന്നു, ധാരാളക്കണക്കിന് പ്രതിഫലങ്ങൾ നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കയ്യിലാണ് സർവ്വതുമുള്ളത്. അത് കൂടുതൽ വ്യക്തമാകുന്ന ദിവസമാണ് പരലോകത്തെ ദിവസം, പരലോക ദിനം എന്നതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എന്ത് പറയുന്നത്? മാലികി യൗമിദ്ദീൻ എന്ന് പറയുന്നത്. ചില ആളുകൾ വിചാരിച്ചേക്കാം എന്റെ അള്ളാഹു പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞത്, അപ്പൊ ബാക്കിയുള്ള ദിവസം അള്ളാഹുക്ക് ഉടമസ്ഥാവകാശമില്ലേ? ഉണ്ട്. അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിന് കീഴിലല്ലാതെ അവന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒന്നും ഇവിടെ നടക്കുകയില്ല. പക്ഷെ പരലോകത്ത് അത് മനുഷ്യൻ കണ്ണു തുറന്നു വ്യക്തമാകും. ഒരാൾക്കും അവ്യക്തതയില്ലാത്ത രൂപത്തിൽ റബ്ബിന്റെ അധികാരം അവിടെ പ്രകടമായി തീരും. അതുകൊണ്ടാണ് അന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യഖ്ബിദുല്ലാഹുൽ അർദ് വയത്വി സമാവാതി ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമി അവന്റെ കൈക്കുമ്പിളിലാക്കും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. ثم يقول, പിന്നീട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാണ് സർവരുടെയും രാജാവായ, രാജാധിരാജനായ, മലിക്കായ അല്ലാഹു. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് പരലോകത്തിന്റെ നാൾ, അന്ത്യനാൾ അന്ന് പ്രത്യേകത മനസ്സിലാവും. അതുകൊണ്ട് യൗമുദ്ദീൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്ത് എങ്ങനെയാണ്? وما ادراك ما يوم الدين ثم ما ادراك ما يوم الدين يوم لا تملك نفس لنفس شيئا. പരലോകത്തെ കുറിച്ച് അല്ലാഹു നൽകിയ വിശദീകരണമാണ്. يوم لا تملك, ഒരു മനുഷ്യനും മറ്റൊരാൾക്കു വേണ്ടി ഒരു ചെറിയ കാര്യം പോലും ഉടമപ്പെടുത്താത്ത ദിവസമാണത്. അന്നൊരാളെ കയ്യിൽ ഒരു അധികാരമില്ല, മേത്തു വസ്ത്രം പോലുമില്ല. എങ്ങനെയാണോ അവൻ ജനിച്ചത് അങ്ങനെയാണ് പരലോകത്ത് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അന്ന് മലിക്കായ, മാലിക്കായ, മലീക്കായ, ഖദീറായ, മുഖ്തദിറായ അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ നാമം സഹോദരങ്ങളെ അനേകം അർത്ഥങ്ങൾ വിശദീകരിച്ച് നൽകുന്ന നാമങ്ങളിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, എന്താണ് അൽ മാലിക്കും അൽ മലീക്കും തമ്മിലുള്ള വ്യത്യാസം? അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ന്, മലീക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന്. ഈ രണ്ട് നാമങ്ങളും അവക്ക് രണ്ടിനും അവയുടേതായ അർത്ഥങ്ങളും. പണ്ഡിതന്മാർ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അത് ചുരുക്കി പറഞ്ഞതായി കാണാം. വേറെ ചില വ്യത്യാസങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അൽ മാലിക്, അൽ മലിക് എന്നീ രണ്ട് നാമങ്ങൾ, അവ തമ്മിലുള്ള വേർതിരിവുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മലിക്കു ഹുവ അന്നാഫിദുൽ അംറ ഫീ മുൽക്കി. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സർവത്തിന്റെയും രാജാവാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ കൽപ്പനകൾ അവന്റെ അധികാര പരിധിയിൽ, അതായത് ലോകം മുഴുവൻ, ആകാശഭൂമികളിൽ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പന അത് നടപ്പിലാക്കപ്പെടും. അവനാണ് രാജാവ്. രാജാവിന്റെ പ്രത്യേകത അതാണ്. അയാളൊരു കൽപ്പനയങ്ങ് പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാൻ പടന്മാരതാ, ആരുമെതിരെ നിൽക്കുന്നില്ല, ആരുമെതിരെ ഒരു സംസാരം പോലും നടത്തുകയില്ല. അള്ളാഹു രാജാവാണ്, അവൻ സർവരുടെയും രാജാവാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ ആകാശഭൂമികളിൽ അവന്റേതായ ഒരു കൽപ്പന വന്നാൽ അതിനെ എതിർക്കാൻ ഒരാളുമില്ല, അത് നടപ്പിലാകുക തന്നെ ചെയ്യും. ഒരാളും അവനെ എതിർക്കാനില്ല, ഒരാളും അവനോട് തടുത്തു നിൽക്കാനില്ല. അവൻ തീരുമാനിച്ച ഒരു കാര്യം അതിനെ തകർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അവൻ രാജാവാണ്. അതാണ് അൽ മാലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അൽ മലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥൻ എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥൻ കൽപ്പിക്കുക എന്നതല്ല അവന്റെ സ്വഭാവത്തിൽപ്പെട്ടത്. മറിച്ച് അവൻ തന്റെ അധികാര പരിധിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുന്നവനാണ്. ഉദാഹരണത്തിന് സഹോദരങ്ങളെ, ഒരു നാട്ടിൽ ഒരു രാജാവുണ്ട്. ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാട്ടിലുള്ള അധികാര പരിധിയിൽ കൽപ്പനകൾ പുറപ്പെടുവിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും. എന്നാൽ ഓരോ മനുഷ്യന്റെയും സാധനം എടുത്ത് വിൽക്കാനും വാങ്ങാനും അയാൾക്ക് കഴിയുമോ? അതല്ലെങ്കിൽ രാജാവ് എന്നതുകൊണ്ട് അയാൾക്ക് നാട്ടിലുള്ള ഓരോ ആളുകളുടെയും വസ്തുക്കൾ അത് എടുത്ത് പൊട്ടിച്ചു കളയാനോ നശിപ്പിക്കാനോ അത് വിൽക്കാനോ വാങ്ങാനോ അയാൾക്ക് കഴിയുമോ? ഇല്ല. അയാൾ രാജാവാണ്. അയാൾ ആ നാട്ടിലെ കൽപ്പനകൾ അയാൾക്ക് പുറപ്പെടുവിപ്പിക്കാം. എന്നാൽ ഒരാൾ ഉടമസ്ഥനാകുമ്പോൾ തന്റെ കീഴിലുള്ള വസ്തുക്കൾ അതിൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ അയാൾക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്താം. ഉദാഹരണത്തിന് മൊബൈൽ എന്റേതാണെന്ന് വിചാരിക്കാം, അതെനിക്ക് വേണമെങ്കിൽ വിൽക്കാം, വേണമെങ്കിൽ അത് എനിക്ക് കളയാം, വേണമെങ്കിൽ എനിക്ക് പൊട്ടിച്ചു കളയാം. അതിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനങ്ങളും നടപ്പിലാക്കാൻ എനിക്ക് സാധിക്കും. ഇപ്പൊ മാലിക് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ രൂപത്തിൽ കാര്യങ്ങൾ മാറ്റിത്തിരുത്തലുകൾ വരുത്തുന്നവനാണ്. മലിക് എന്ന് പറഞ്ഞാൽ അവൻ തന്റെ അധികാര പരിധിയിൽ കൽപ്പനകൾ പുറപ്പെടുവിപ്പിക്കുന്നവനാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഈ പറഞ്ഞ രണ്ടുമുണ്ട്. അവന്റെ അധികാര പരിധിയിൽ അവൻ കൽപ്പനകൾ പുറപ്പെടുവിപ്പിക്കുന്നു, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ തടുക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻഫഊക ബിഷൈഇൻ ലം യൻഫഊക ബിഷൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു ലക. ജനങ്ങളെല്ലാം താങ്കൾക്ക് ഒരു നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും, സർവ മനുഷ്യരും ആദ്യം മുതൽ ജനിച്ച മനുഷ്യൻ അവസാനം വരെ, അവസാനം ജനിച്ചയാൾ, എല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചുകൂടി, അവർക്ക് നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ലോകത്തുള്ള സർവരും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ ഒരുമിച്ചു കൂടിയാൽ അതും അവർക്ക് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതല്ല. അതാണ് അൽ മലിക്. അവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഒന്നും നടപ്പിലാവില്ല. അവന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റേതാണ് സർവത, അവനാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തിയിട്ടുള്ളത്. അവയിൽ ഓരോന്നിലും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ മാറ്റത്തിരുത്തലുകൾ വരുത്തും. മനുഷ്യരെ തന്നെ നിങ്ങൾ നോക്കൂ, അല്ലാഹു എല്ലാ മനുഷ്യരുടെയും ഉടമസ്ഥനാണ്. അവൻ വലിയ സമ്പത്തിന്റെ ഉടമയാണ്. ചില ആളുകൾ അവർ വലിയ സമ്പത്തിന്റെ ഉടമസ്ഥരാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ്. അവർ കാണിക്കുന്ന ഡോക്ടർമാർ ഏറ്റവും നല്ല ഡോക്ടർമാരാണ്. അവർ ജീവിക്കുന്ന പരിസരം ഏറ്റവും പരിശുദ്ധമായ പരിസരമാണ്. എന്നാൽ ഒരു ദിവസം അതാ അവൻ മാരകമായ രോഗങ്ങളുമായി എഴുന്നേൽക്കുകയാണ്. അവന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ മാറി മറിഞ്ഞു, അവന്റെ അവസ്ഥകളാകെ തകിടം മറിഞ്ഞു, കീഴ്മേൽ മറിഞ്ഞു. നോക്കൂ, നിങ്ങൾ എത്ര ആളുകൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ പണ്ഡിതൻ സലഫുകൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖദറിനെ, അവന്റെ വിധിയെ എത്ര സൂക്ഷിച്ചാലും തടുക്കാൻ പറ്റൂല. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടപ്പിലാകും. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാകും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ തന്റെ യൂസുഫിന്റെ സഹോദരങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാതെ കൊണ്ടു നടന്നു, സൂക്ഷിച്ചു കൊണ്ട് നടന്നു. അല്ലാഹു സുബ്ഹാനഹു തആല യൂസുഫിനെ മിസ്റിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊന്നും ഒന്നും ഒരു ഒരു മാറ്റവും അതിലുണ്ടാക്കിയില്ല. യൂസുഫ് നബി മിസ്റിലെത്തി, അവർ യൂസുഫിനെ കൊല്ലാൻ ഉദ്ദേശിച്ചു, ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. എവിടെ കൊണ്ടിരുത്തിയത്? മിസ്റിലെ അധികാരത്തിന്റെ കസേരയിൽ കൊണ്ടിരുത്തി. നോക്കണം നിങ്ങൾ, അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനത് നടപ്പിലാക്കും, ഒരാൾക്കും തടയാൻ പറ്റില്ല. അതാണ് അൽ മലിക് അൽ മാലിക് എന്നീ രണ്ട് നാമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്. രണ്ടാമത്തേത്, അൽ മലിക് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ കീഴിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും. രാജാവ് എന്ന് പറഞ്ഞാൽ അയാളുടെ കീഴിൽ കൊട്ടാരമുണ്ട്, നാടുണ്ട്, സമുദ്രങ്ങളുണ്ട്, അതേപോലെ പുഴകളുണ്ട്, വൃക്ഷങ്ങൾ. ഇതിലൊക്കെ ചിലപ്പോൾ തീരുമാനം എടുക്കുന്ന ഇയാളായിരിക്കും. നാട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇയാളായിരിക്കും. ഈ പറഞ്ഞതിലൊക്കെ അയാൾ തീരുമാനത്തു. സർവ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുടെ ഉടമസ്ഥനാണ് അവൻ. എന്നാൽ മലിക് എന്ന് പറഞ്ഞാൽ, മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അയാളുടെ കീഴിലുണ്ടാവും. അയാൾ ചിലപ്പോൾ ഒരു കാര്യം മാത്രം ഉടമപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 കാര്യങ്ങൾ, 20 കാര്യങ്ങൾ. മലിക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ധാരാളം കണക്കിന് കാര്യങ്ങൾ ഉടമപ്പെടുത്തിയവനാണ്. അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ മലിക് മാലിക് എന്നീ രണ്ട് നാമങ്ങൾ തമ്മിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരവും സൃഷ്ടികളുടെ അധികാരവും തമ്മിൽ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ വിശാലതയും അതിന്റെ ഗാംഭീര്യവും നമുക്ക് ബോധ്യപ്പെടും. അതിലൊന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അധികാരവും സൃഷ്ടികൾ അവർക്കുള്ള അധികാരവും തമ്മിൽ ചില വേർതിരിവുകൾ, അത് തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അധികാരം എന്നത് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തതാണ്. അവന്റെ അധികാരം എന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം എന്നത് അവന്റെ പരിപൂർണമായ അധികാരമാണ്. അതിന് തുടക്കമോ അവസാനമോ ഇല്ല. ആകാശഭൂമികൾ അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അവനാണ് അവയെ നിയന്ത്രിക്കുന്നത്. അവനാണ് അവയെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ അവയുടെ ഉടമസ്ഥനാണ്. അവൻ ആരംഭമോ അവസാനമോ ഇല്ലാത്ത രൂപത്തിൽ മലിക്കാണ്. എന്നാൽ മനുഷ്യർ അവരുടെ ഉടമസ്ഥാവകാശം എന്നത് അത് മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. എന്റെ കയ്യിലുള്ള ഏതൊരു വസ്തുവാകട്ടെ, ഭൂമിയാണെങ്കിൽ അത് എന്റെ വാപ്പയുടെ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്നതാണ്, മറ്റാരുടെയോ കയ്യിലുണ്ടായിരുന്നതാണ്. നമ്മുടെ കൈകളിൽ ലഭിച്ച അധികാരം നമുക്ക് അത് അനന്തരമായി ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരമാകട്ടെ അത് തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ് ആരംഭമില്ലാത്ത കാലഘട്ടം, തുടക്കമില്ലാത്ത കാലഘട്ടം മുതൽ തന്നെ അവൻ രാജാവാണ്, അവൻ ഉടമസ്ഥനാണ്. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും അതിന് തുടക്കമില്ല, ആരംഭമില്ല. അല്ലാഹു ഔവലാണ്, അൽ ഔവലു അൽ ആഖിർ, ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനുമാണ്. ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ് തന്നെ അവൻ രാജാവാണ്. എന്നാൽ മനുഷ്യരുടെ അധികാരം അത് തുടക്കമുള്ളതാണ്, അവസാനമുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു, മനുഷ്യരുടെ അധികാരം എന്നത് ഇമ്മാ യുഫാരിഖുഹു മുൽഖു ഔ യുഫാരിഖു മുൽക. മനുഷ്യർ അവരുടെ അധികാരം എന്നത് ഒന്നല്ലെങ്കിൽ അവൻ അവന്റെ അധികാരം വിട്ടുപിരിയും. എന്റെ മൊബൈല്, അല്ലെങ്കിൽ എന്റെ വീട്, എന്റെ കാറ്, എന്റെ വീട്ടിലുള്ള വസ്തുക്കൾ, ഇവയൊക്കെ ഒന്നല്ലെങ്കിൽ ഞാൻ അവയെ വിട്ടുപിരിയും, ഞാൻ മരിച്ചുപോകും. അതല്ലെങ്കിൽ ആ പറയപ്പെട്ട അധികാരത്തിലുള്ള കാര്യങ്ങൾ അവ എന്നെ വിട്ടുപിരിയും. അവ ഒന്നല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റ് കളയുകയോ, അതല്ലെങ്കിൽ ആരെങ്കിലും എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുകയോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിലേക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ എത്തിപ്പെടുകയോ ചെയ്യും. ഒന്നും എന്റെ കയ്യിൽ സ്ഥിരമായിരിക്കുകയില്ല. നമ്മൾ ധരിച്ച വസ്ത്രം വരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മളെ മേത്ത് നൂല് മാറ്റി. എല്ലാം സഹോദരങ്ങളെ, എല്ലാ അധികാരവും നമ്മുടെ കയ്യിൽ വന്നു, അത് എടുത്തു പോകും. ഒന്നും ഇവിടെ കാലാകാലം തുടരുന്നതായില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അധികാരമാകട്ടെ, അതിന് തുടക്കമോ അവസാനമോ ഇല്ല. അത് പണ്ഡിതന്മാർ മനുഷ്യരുടെ അധികാരവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അധികാരവും തമ്മിലുള്ള വ്യത്യാസമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അധികാരത്തെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യരുടെ അധികാരം അത് അവർക്ക് പരീക്ഷണമായി നൽകപ്പെട്ടത് മാത്രമാണ്. നമുക്ക് ലഭിച്ച സമ്പത്താവട്ടെ എന്താവട്ടെ, അള്ളാഹു കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ തരും, നമ്മളെ പരീക്ഷിക്കും, കുറച്ചു കഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് എടുത്തോളും. ഏത് അധികാരം, രാജാധികാരമാകട്ടെ, ഭരണാധികാരമാകട്ടെ, വീട്ടിലുള്ള അധികാരമാവട്ടെ, നമ്മുടെ സ്വത്തിന്റെ മേലുള്ള അധികാരമാകട്ടെ, എല്ലാം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് കുറച്ചു കാലത്തേക്ക് നമ്മെ പരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി വേറൊരാളെ കയ്യിലേക്ക് എത്തും. ഒന്നും നമ്മുടെ കയ്യിൽ ശാശ്വതമായിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരമാകട്ടെ, അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരം സൃഷ്ടികളുടെ അധികാരം പോലെയല്ല, കാരണം സൃഷ്ടികൾ അവരുടെ അധികാരം നേടിയെടുത്തത് പല സഹായികളെയും കൊണ്ടാണ്. എങ്ങനെ ഒരാൾ രാജാവായത്? അയാൾക്ക് പട്ടാളത്തിന്റെ സഹായം വേണം, അയാൾക്ക് മന്ത്രിയുടെ സഹായം വേണം, രാജ്യം ഭരിക്കണമെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ കൊണ്ടു നടക്കാനുള്ള ആളുകളെ വേണം, പലതിനും ആവശ്യമാണ്. അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന് സഹായികളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. അധികാരം ഒരാൾക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത് കൊണ്ടുനടക്കാൻ കൂടുതൽ ആൾക്കാർ വേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ അധികാരിയാണ് അവൻ. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയിൽ പറഞ്ഞതുപോലെ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികൾ മുഴുവൻ അല്ലാഹുവിന്റേതാണ്, എന്നാൽ അവയെ സംരക്ഷിക്കുക എന്നത് അല്ലാഹുവിന് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. എന്നാൽ മറ്റ് അധികാരികളോ, അവർക്ക് ഈ പറഞ്ഞ സഹായികളോ വേണ്ടി മാത്രം ചില പണ്ഡിതന്മാർ പറഞ്ഞ തൈമിയ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത്തരം അധികാരമുള്ളവർ അവരാരുടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള അടിമത്തമുള്ളവരായിരിക്കും. ചിലപ്പോ അയാൾ സേനാനായകനെ പേടിച്ചായിരിക്കും കഴിയുന്നത്, കാരണം ഇയാളെ ഇഷ്ടപ്പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ പട്ടാളത്തെ മുഴുവൻ ചിലപ്പോൾ ഇയാൾ തിരിച്ചളയും. അപ്പൊ അവനെ പേടിക്കണം, അവനെ നോക്കണം, അവനെ തൃപ്തിപ്പെടുത്തണം, ശ്രദ്ധിക്കണം. വലിയ രാജാവായിരിക്കും, ആളുകൾ കണ്ടാൽ വലിയ പേടിയോടുകൂടി നോക്കുന്ന ആളായിരിക്കും, വലിയ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവായിരിക്കും. പക്ഷേ അവന്റെ കീഴിലുള്ള എം പിമാരെയും മറ്റേ പേടിക്കേണ്ടി വരും, കാരണം ഇവരെപ്പോഴാണ് കാലുവാരെന്ന് പറയാൻ പറ്റൂല. ആളുകൾ അധികാരത്തിലെ പടികൾ കൂടുതൽ കയറിപ്പോകുന്നവർ പലരും അവരുടെ താഴെയുള്ളവരോട് ഏതെങ്കിലും തരത്തിലുള്ള അടിമത്ത ഭാവമുള്ളവരായിരിക്കും. ഇനി അതൊന്നുമില്ലെങ്കിൽ ചിലപ്പോ വലിയ രാജാവായിരിക്കും, സേനാനായകനും പേടിയാണ്, മന്ത്രിക്കും പേടി, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അയാൾ അയാളുടെ കിടപ്പുമുറിയിലേക്ക് അങ്ങ് കയറിയാൽ അയാളുടെ ഭാര്യനെ പേടിയാണ്. ഇത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അധികാരം എത്ര അതിന്റെ പടികൾ ഉന്നതമായി ചവിട്ടിയാലും ആരെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ അയാൾ ഏതെങ്കിലും നിലക്കുള്ള അടിമത്ത ഭാവത്തിൽ നിൽക്കേണ്ടി വരും. കാരണം അയാളുടെ അധികാരം നിലനിർത്തണമെങ്കിൽ പലരെയും അയാൾ തൃപ്തിപ്പെടുത്തുക എന്നത് നിർബന്ധമാണ്. എല്ലാവരും വെറുപ്പിച്ചിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അയാളുടെ സ്വന്തം ഇഷ്ടം എല്ലാ കാര്യത്തിലും അയാൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല, എത്ര വലിയ അധികാരിയാണെങ്കിലും. സമ്പത്തിന്റെ കാര്യത്തിൽ, അധികാരത്തിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാകട്ടെ, അവന് സഹായിയായി ഒരാളുടെയും ആവശ്യമില്ല. മലക്കുകളുടെ ആവശ്യം അവനില്ല. ആകാശഭൂമികൾ അവൻ ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പഠിച്ചത്. അവൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? ഒരു അണുമണി തൂക്കം പടക്കുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെയെങ്കിലും സഹായം നേടിയെടുത്തിട്ടുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സബഇൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖുലിദുഉ ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അള്ളാഹുവിനു പുറമെ ആരാധിക്കുന്നവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് നിങ്ങൾ സഹായം തേടിക്കൊള്ളുക, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ യാതൊന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സഹായിക്കുന്ന സഹായികളുമല്ല അവർ. മൂന്ന് കാര്യം അല്ല പറഞ്ഞത്, അവർക്കൊന്നും സ്വന്തമായി അധികാരത്തിനില്ല, അവർ അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കാളികളല്ല, അള്ളാഹുവിന്റെ അധികാരത്തിൽ സഹായികളുമല്ല. ഇത് അള്ളാഹ് പരിപൂർണ അധികാരമുള്ളവനാണ്. അവന് സഹായിയില്ല, പങ്കാളിയില്ല, അവനെ പിന്തുണക്കുന്ന ഒരാളും അവന് ആവശ്യമില്ല. സർവ്വതും അവനാണ് അവയെ നിലനിർത്തുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് യാചിച്ചു ചെല്ലുന്നവരാണ്. എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ, മലക്കുകളാവട്ടെ, മനുഷ്യരാവട്ടെ, മൃഗങ്ങളാകട്ടെ, എന്താകട്ടെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫഖീറുകളെ, യാചകന്മാർ, കയ്യിലൊന്നുമില്ലാത്ത ആളുകൾ. എന്താണ് ഒരു മുസ്ലിമിനെ കൊണ്ട് അള്ളാഹു പ്രാർത്ഥിപ്പിക്കുന്നത്? രാവിലെ രാത്രിയും, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ഷഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു, എന്താണ് നീ എനിക്ക് വേണ്ടത്? അള്ളാഹുവെ, എന്റെ കാര്യങ്ങളെല്ലാം നീ നേരെയാക്കണം. എന്റെ കാര്യം ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് അള്ളാഹുവെ നീ എന്നെ ഏൽപ്പിക്കരുത്. നോക്കണം, എന്റെ ദുആ, അള്ളാഹു ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ദുആ ആണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരം അത് നിലനിർത്തുന്നതിനോ അത് കൊണ്ടു നടക്കുന്നതിനോ ഒരാളുടെയും സഹായം അവന് ആവശ്യമില്ല. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ കൈകളിലുള്ള അധികാരം അതിന്റെ വില വളരെ ചെറുതാണ്. അള്ളാഹുവിന്റെ കയ്യിലുള്ളതാകട്ടെ അത് അവസാനമില്ലാത്തതും നിലക്കാത്തതും അങ്ങേയറ്റം വിലയുള്ളതുമാണ്, വില മതിക്കാനാവാത്തതാണ്. മനുഷ്യന്റെ കയ്യിലുള്ള അധികാരം, ഹാറൂൻ അർ റഷീദ് വലിയ ഖലീഫയായിരുന്നു അദ്ദേഹം, വലിയ ഇസ്ലാമിക രാജ്യം അതിന്റെ അതിരുകൾ അങ്ങേയറ്റം വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക ഖലീഫയായി ജീവിച്ച വ്യക്തിയാണ് ഹാറൂൻ അർ റഷീദ്. അദ്ദേഹം ഒരിക്കൽ ഒരു പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദേശിക്കണം, എനിക്ക് എന്തെങ്കിലും നസീഹത്ത് തരണം. അപ്പോൾ അദ്ദേഹം, ആ വന്ന മനുഷ്യൻ ഹാറൂൻ അർ റഷീദിനോട് ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ ഇദാ അതശ്ത وحبس عنك الماء فكم تساوي شربه الماء عندك. നിങ്ങൾക്ക് ദാഹിച്ചു എന്ന് വിചാരിക്കുക, നല്ല ദാഹമുണ്ടായി, അങ്ങനെ നിങ്ങൾ വെള്ളം ചോദിച്ചു, വെള്ളം നിങ്ങൾക്ക് ഒരാൾ തരാൻ തയ്യാറല്ല, ഒരാളെ കയ്യിൽ വെള്ളം ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് തരാൻ തയ്യാറല്ല, ആ ഒരു കോപ്പ വെള്ളത്തിന് പകരമായി നിങ്ങൾ എന്താണ് കൊടുക്കാൻ തയ്യാറാവുക? ഹാറൂൻ റഷീദ് അദ്ദേഹം പറഞ്ഞു, നിസ്ഫു മുൽക്കി, എന്റെ അധികാരത്തിന്റെ പകുതി ഞാൻ അയാൾക്ക് കൊടുക്കാൻ റെഡിയാവും. ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം, ഒരു മനുഷ്യന് വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ കുടിക്കാൻ ഒരു വെള്ളത്തിന് വേണ്ടി ഒരു കോപ്പ വെള്ളം അല്ലെ, നമ്മളെ കയ്യിലുള്ള സ്വത്തിന്റെ വില അപ്പൊ
മനസ്സിലാവും.
ഹാറൂൻ റഷീദ് അദ്ദേഹത്തോട് നസീഹത്തായ ഒരു പണ്ഡിതൻ, വലിയ ഭരണാധികാരിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു കോപ്പ വെള്ളം നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ അതിന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കാൻ തയ്യാറാകും? അദ്ദേഹം പറഞ്ഞു, നിസ്ഫു മുൽക്കി, എന്റെ അധികാരത്തിന്റെ പകുതി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വഇദാ ശരിബ്തഹ വഹുബിസത് ഫീ ജസദിക ഫകം യുസാവി ഇഖ്റാജുഹ. ശരി, ആ വെള്ളം വയറ്റിലേക്ക് കുടിച്ചിറക്കി, ആ വെള്ളം വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ, അത് മൂത്രമൊഴിച്ച് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടി എത്ര നിങ്ങൾ അതിനുവേണ്ടി പകരം ചെലവഴിക്കാൻ തയ്യാറാകും? അദ്ദേഹം പറഞ്ഞു, നിസ്ഫു മുൽക്കി, എന്റെ ബാക്കിയുള്ള അധികാരം ഞാൻ അതിന് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ ഇത്തഖില്ലാഹ ഫീ മുൽക്കിൻ നിസ്ഫുഹു ശുർബത്തു മാ, അല്ലാഹുവിനെ നിങ്ങൾ ഈ അധികാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുക, അതിന്റെ വില എത്രയാണ്? അതിന്റെ പകുതി ഒരു കോപ്പ വെള്ളത്തിന് തുല്യമാണ്. വന്നിസ്ഫുൽ ആഖർ ഇഖ്റാജുഹ, അതിന്റെ ബാക്കി പകുതി ആ വെള്ളം പുറത്ത് കളയാൻ മതിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യർ, ഇന്നലെ അവന്റെ അരികിൽ ആവശ്യങ്ങളുമായി ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടിയപ്പോൾ അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്നത് അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി, അവന്റെ കയ്യിൽ അത് ആ പണം വരുന്നു, ബാങ്ക് അക്കൗണ്ടിൽ എടുത്തു വെച്ചതൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. അവൻ കാലങ്ങളായി സ്വപ്നം കണ്ടുയർത്തിയ വീട് അതതാ അവൻ ആരോഗ്യം നന്നാക്കുന്നതിന് വേണ്ടി എടുത്ത് ചെലവഴിക്കുന്നു, വീട് വിറ്റുകളയുന്നു, കടം വാങ്ങിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ പലരുടെയും കയ്യിലുള്ള സ്വത്ത് അതിന്റെ വില നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരു നരമ്പൊന്ന് തിരിയാനുള്ള സമയം മാത്രമാണ്. ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഞരമ്പ് ഒന്നങ്ങ് തെറ്റിയാൽ ഇക്കണ്ട നമ്മളുണ്ടാക്കി വെച്ച സ്വത്തിന്റെ എല്ലാം വില നമുക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുൽക്ക്, അത് അവന്റെ അരികിലുള്ളത് അവസാനമില്ലാത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ അപ്പക്കഷ്ണം, ഈ ദുനിയാവിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലുതായി കാണാതിരിക്കുക. ഇത് ഹഖീറാണ്, അത് വളരെ നിസ്സാരമാണ്, വില കുറഞ്ഞതാണ്. അള്ളാഹു അവന്റെ അരികിൽ ഒരുക്കി വെച്ചിട്ടുള്ള പരലോകത്തുള്ള സ്വർഗം അതാകട്ടെ വില മതിക്കാനാവാത്തതാണ്. അത് ഒരു മനുഷ്യന് ചിലപ്പോ ഒരു ദീനാർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ഒരു ദീനാർ അവൻ ചെലവഴിച്ചാൽ ആ സ്വർഗം അവന് നേടിയെടുക്കാൻ പറ്റും. എന്നാൽ പരലോകത്തേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാലോ ആകാശ ഭൂമികൾ മുഴുവൻ അതിന് പകരം കൊടുത്താലും കിട്ടില്ല. എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ അതിന്റെ വില. ദുനിയാവിൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വഹസനം പറഞ്ഞതുപോലെ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, ഒരു ഈന്തപ്പനയുടെ ചീളുകൊണ്ടെങ്കിലും അതുകൊണ്ട് വരെ നരകത്തിന് രക്ഷപ്പെടാൻ. എന്നാൽ പരലോകത്തേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാലോ ആകാശഭൂമികൾ മുഴുവൻ പകരമായി കൊടുത്താലും അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ അളവുകോലുകൾ നമ്മൾ ശരിയാക്കണം. ദുനിയാവല്ല അളവുകോല്, ആഖിറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുൽക്ക്, അതിന്റെ പ്രത്യേകതകളിൽ, അതിന്റെ മഹത്വങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ എണ്ണിയ മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞ ഇടങ്ങളിൽ പലപ്പോഴും ചേർത്തു പറഞ്ഞ ഒരു കാര്യം അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ നോക്കൂ, അർറഹ്മാനു റഹീം മാലിക് യൗമിദ്ദീൻ. റഹ്മാനും റഹീമുമായ അല്ലാഹു എന്ന് പറഞ്ഞതിന് തൊട്ട് ശേഷമാണ് അല്ലാഹു അവന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞത്. സൂറത്തുൻ നാസിൽ അല്ലാഹു പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിലെ കൊണ്ട് നീ രക്ഷ ചോദിക്കുക. റബ്ബ് എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി നൽകിയ, അവരെ സൃഷ്ടിച്ച, അവർക്ക് ഉപജീവനം നൽകുന്ന, അവർക്ക് നന്മകൾ വാരിക്കോരി നൽകുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. തൊട്ട് ശേഷം പിന്നെന്താ പറഞ്ഞത്? മലിക്കിന്നാസ്. അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ അധികാരവും അവൻ പലയിടത്തും ചേർത്ത് പറഞ്ഞത് കാണാം. പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമഹും ബാരി, പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, പരലോകത്ത് അന്നേ ദിവസം അധികാരമുണ്ടായിരിക്കുക ആർക്കാണ്? റഹ്മാനായ അള്ളാഹുവിന്. അല്ല, അവിടെ പറഞ്ഞപ്പോ റഹ്മാൻ എന്നുള്ള നാമം അല്ല പ്രത്യേകം എടുത്തു പറഞ്ഞു. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യമുള്ളവനായ അധികാരിയാണ്. എന്നാൽ സൃഷ്ടികൾ പലപ്പോഴും അവരുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് കാരുണ്യത്തിന്റെ അടയാളങ്ങൾ അവരിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുവെ മനുഷ്യന്മാരടുത്ത് കാണുന്ന സ്വഭാവമാണ്. ഇന്നലെ വരെ ഒന്നില്ലാത്തവനായി നടന്നിരുന്നപ്പോ അവൻ വളരെ പാവമായിരുന്നു. ഒരു അധികാരം അവന്റെ കയ്യിലേക്ക് അങ്ങ് കിട്ടിയ ആളാകെ മാറി, സ്വഭാവമാകെ മാറി. ഇന്നലെ കണ്ട മനുഷ്യൻ തന്നെയാണോ ഇയാള് എന്ന് ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മനുഷ്യനങ്ങ് മാറി. അവന്റെ കാരുണ്യം പിന്നെ കാണാനില്ല. വലിയ അധികാരി പിന്നെ ചിരിക്കാൻ കാണുന്നില്ല. അവനൊന്ന് ചിരിച്ചിട്ടാണ് എന്നെ ബുദ്ധിമുട്ടാൻ. ആളുകളുടെ പ്രശ്നങ്ങൾ അവൻ കേൾക്കാനേ സമയമില്ല. ഇങ്ങനെ ആളുകൾ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് പലപ്പോഴും മനുഷ്യർ അവന്റെ കാരുണ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു ആകട്ടെ മലിക്കും റഹ്മാനുമാണ്, റഹ്മാനായ മലിക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, റബ്ബുൽ ആലം സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ എല്ലാം റബ്ബാണ് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞത്. മുഫസ്സിറുകൾ ചിലർ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം പേടിച്ച് ലോകങ്ങളുടെ എല്ലാം റബ്ബായ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം പേടി കാരണത്താൽ, അതിരൂട്ട പേടി കാരണത്താൽ തകർന്നു പോകുമോ എന്ന പേടി കാരണത്താൽ അള്ളാഹു ഉടനടി അവനെ ഓർമ്മപ്പെടുത്താൻ, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അത് പറഞ്ഞതിനു ശേഷമാണ് പിന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അധികാരം പറഞ്ഞ ഇടങ്ങളിൽ, മിക്ക ഇടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവന്റെ കാരുണ്യം പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. എന്താണത്? സഹോദര, പ്രിയപ്പെട്ട മുസ്ലിമായ സഹോദര, നിന്റെ കയ്യിൽ അള്ളാഹു ഒരു അധികാരം നൽകിയാൽ ആ അധികാരം നീ കാരുണ്യത്തോടുകൂടി നടപ്പിലാക്കി. നിന്റെ മക്കളുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, അവരോട് കാരുണ്യം കാണിക്കുക. നിന്റെ ഭാര്യയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, അവരോട് കാരുണ്യം കാണിക്കുക. നിന്റെ അധികാര പരിധിയിൽ വരുന്ന സ്കൂളിലെ അധ്യാപകനാണെങ്കിൽ നിന്റെ കീഴിലുള്ള കുട്ടികൾ, അവരോട് നിനക്ക്, അവരുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, അവരോട് കാരുണ്യം കാണിക്കുക. ഏതൊരു അധികാരം നിനക്ക് ലഭിച്ചാലും നിന്റെ കാരുണ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പല ആളുകളും അധികാരം കൊണ്ടു നടക്കാനുള്ള ടെക്നിക്കായി പറഞ്ഞു കൊടുക്കൽ തന്നെ എന്താണ്? കാരുണ്യം കാണിക്കരുത് എന്നാണ്. അങ്ങനെ വലിയ വലിയ ഭരണാധികാരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരു ഭരണാധികാരി, അയാളെ കുറിച്ച് പറയപ്പെട്ട ചരിത്രത്തിലുള്ളത്, അയാൾ സ്ത്രീകളെ സമീപിക്കാറില്ലായിരുന്നു എന്നാണ്. വലിയ അധികാരി ആയതുകൊണ്ട്. കാരണം എന്താ, സ്ത്രീകളുടെ അടുത്ത് പോയാൽ കളിഞ്ചിരി ആവും. അങ്ങനെ അയാൾ കളിഞ്ചിരി അയാളുടെ അടുത്ത് കാണാൻ പാടില്ല. പരിപൂർണ അധികാരത്തിന്റെ ലക്ഷണം എന്താണ്? ഒരു ചിരിയും കളിയില്ലാതിരിക്കലാണ്. അധികാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു മനുഷ്യന് എന്തെങ്കിലും ചെറിയ അധികാരം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ മാറ്റം കണ്ടിട്ടില്ലേ? അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാൻ മലിക്കായ റബ്ബുണ്ട്, അവൻ റഹ്മാനാണ്, അതുപോലെ നീ കാരുണ്യമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് പറയപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ, മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോഴത് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ വാപ്പയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വരികയാണ്. അബൂബക്കറിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ താടി നരച്ചിട്ടുണ്ട്, വെള്ള നിറത്തിലായിട്ടുണ്ട്, മുടി നരച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണം, 13 വർഷക്കാലം മക്കയിൽ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ അവിടുന്ന് ആ നാട്ടുകാരെ അവിടുത്തെ പുറത്താക്കിയതാണ്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലേക്ക് അവിടുന്ന് തിരിച്ചെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കർ തന്റെ പിതാവിനെയും കൂട്ടി വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ള അങ്ങോട്ട് ചോദിക്കുകയാണ്, അബൂബക്കർ വാപ്പയെ വീട്ടിലാക്കിക്കൂടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ ആ സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആട്ടിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷം ആ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരാൻ അധികാരിയായിക്കൊണ്ട്. പക്ഷെ അവിടുത്തെ സംസാരത്തിന്റെ രൂപമാണ്. സഹോദരങ്ങളെ, അധികാരം ലഭിച്ചാൽ ധിക്കാരികളായി മാറുന്ന, ജബ്ബാറുകളായി മാറുന്ന, തനിച്ച അതിക്രമികളായി മാറുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മലിക്കാണ്, അധികാരിയാണ്, അതോടൊപ്പം റഹ്മാനാണ്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ, അധികാരിയായ ഒരാൾ അയാളുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ അയാളെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ ഒരു സംസാരം നടത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആളുകൾ ചെയ്യാറുള്ളത്? അല്ലെ, ഓഫീസിൽ ഡിസ്മിസൽ ഉണ്ടാവും. ബോസിനെ കുറിച്ച് ഒരു മോശമായ എന്തെങ്കിലും സംസാരം നടത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെ പുറത്താക്കും. അയാളെ പിന്നെ അവിടെ ജോലിയെ സമ്മതിക്കൂല. കാലുപിടിച്ച് മാപ്പറിഞ്ഞാലും ചിലപ്പോൾ വിടൂല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയ വൃത്തികേടുകൾ എത്രയെത്ര ഗൗരവമുള്ളതാണ്. ചില ആളുകൾ അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹുവിന് സാഹിബത്തുണ്ട്, ഒരു ഇണയുണ്ട് എന്ന് പറഞ്ഞു, അവന് പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അവരുടെ നിന്ന് ആവശ്യപ്പെടുന്നതോ ആത്മാർത്ഥമായ ഒരു തൗബ മാത്രമാണ്. എന്തും അവൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അവൻ അധികാരമുള്ളതിനോടൊപ്പം പുറത്തു നൽകുന്ന കാരുണ്യമുള്ള റഹ്മാനാണ് എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, നിസ്കാരം കഴിഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. വഹദ അല്ലാഹു തആല അലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.